അല്പസമയം നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:3-9. 1 പത്രോസ് 1 അധ്യായത്തിന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ഈ പത്രോസിന്റെ ലേഖനം ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് എഴുതിയതാണ്. എവിടെയെല്ലാമുള്ള നമ്മൾ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പൊന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്കിയയിലും ആസിയയിലും ബിഥുന്യയിലും ഏഷ്യ മൈനറിൽ അനേക സ്ഥലങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന ദൈവമക്കൾക്കായിട്ട് പത്രോസ് അപ്പോസ്തലൻ എഴുതുകയാണ്. ഏകദേശം സമയം 65. പശ്ചാത്തലം റോമാ സാമ്രാജ്യത്തിൽ നീറോ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ദുഷ്ടതയേറിയ കഠിനനായിട്ടുള്ള ഒരു മനുഷ്യൻ, അവിടെ താൻ റോമാ നഗരത്തിൽ താൻ തന്നെ തീ കൊടുത്ത് നശിപ്പിച്ച ആ റോമാ നഗരത്തെ നോക്കി തനിക്കെതിരെ വളരെ പ്രതികൂലമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് ജനങ്ങൾ കടന്നു വന്ന സമയത്ത് നീറോ ഈ ആരോപണത്തെ കെട്ടിവെക്കുവാൻ തക്കവണ്ണം ഒരു എക്സ്ക്യൂസ്, ഒരു ഒഴിവഴിവ് കണ്ടെത്തിയത് ആരെയാണ്? വിശ്വാസികളെ. ഈ വിശ്വാസികൾ കാരണമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നെത്തിയത്. അതുകൊണ്ട് ഈ വിശ്വാസികൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഉള്ള പ്രതികരണം, വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു ഉപദ്രവം ആ സമയത്ത് ഉണ്ടാവുകയും അങ്ങനെ അത് റോമയിൽ മാത്രമല്ല ആ റോമാ സാമ്രാജ്യത്തെ മുഴുവനും അടക്കി അന്നുള്ള വിശ്വാസികളുടെ ഇടയിൽ വളരെ കഠിനമായിട്ടുള്ള ശോധനയിൽ കൂടി അവർക്ക് കടന്നു പോകേണ്ടി വരും. അന്ന് ആരംഭിച്ച ആ പരിശോധന, ആ ഉപദ്രവം ഏകദേശം 250 വർഷം, 250 ഇയേഴ്സ്, നിങ്ങൾ ചരിത്രം പരിശോധിച്ചറിയാം, 250 വർഷം നീണ്ടു നിന്നു. പല സാമ്രാജ്യങ്ങൾ വന്നുപോയെങ്കിലും ആ വിശ്വാസികൾക്കെതിരെയുള്ള ആ ഉപദ്രവം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള വിശ്വാസികൾക്കായിട്ട് പത്രോസ് അപ്പോസ്തലൻ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേര് ഷിമോൻ എന്നാണ്, ഹീബ്രൂ നെയിം. എന്നാൽ ഇവിടെ പത്രോസ് പാറ തന്റെ ഗ്രീക്ക് നെയിം ഉപയോഗിച്ചിട്ട് ഇവിടെ എഴുതുകയാണ്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, ഐ ആം എൻ അംബാസഡർ, മിഷണറി. അന്നത്തെ കാലത്ത് ഈ വേർഡ് ഉപയോഗിച്ചിരുന്നത് ഒരു മിലിട്ടറി എംബസി, ഒരു മിലിട്ടറി കാര്യം ചെയ്യാൻ വേണ്ടി ഒരാള് അയക്കുന്നതിന്റെ തുല്യമായിട്ടുള്ള വാക്കാണ്, ഒരു ഗ്രീക്ക് വേർഡാണ്. അപ്പൊ ആ പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാനൊരു യഹൂദനാണ്, എന്നാൽ ഇപ്പോൾ ഇവിടെ ചെതറിക്കിടക്കുന്ന വ്യക്തികളോട് എഴുതുന്ന സമയത്ത് ഇതാ ഞാൻ എന്റെ ഒരു കർത്താവിന്റെ ഒരു എംബസി, ഒരു അയക്കപ്പെട്ട ഒരു സ്ഥാനാപതി എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുകയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്? അവിടെ പറയുന്നുണ്ട് എന്താണ്? ചിതറിപ്പാർക്കുന്ന പരദേശികൾ, അവർ ഐഡന്റിറ്റി. യഹൂദന്മാര് എപ്പോഴും തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചൊരു പദമാണ് ഡയസ്പോറ. അനേക സ്ഥലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾ ചെതറിപ്പാർക്കുന്ന മക്കളെ, ഞങ്ങൾക്ക് സ്വന്തം ദേശത്ത് പാർക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, അതേ പദമാണ് ഇപ്പോൾ കഷ്ടത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിശ്വാസികളെ കുറിച്ചും പത്രോസ് പറയുന്നത്, നിങ്ങൾ ചിതറിക്കിടക്കുന്ന പരദേശി. ഇന്ന് നമ്മുടെ ഐഡന്റിറ്റി എന്താ? നമ്മുടെ ഐഡന്റിറ്റി ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ലോകത്തോട് അനുരൂപപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി എപ്പോഴും ഇപ്പം നമ്മൾ ചോദിക്കുക, നിങ്ങൾ ആരാ? ഞാൻ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആരാ? ഡോക്ടറാ. നമ്മളെ തന്നെ പരിചയപ്പെടുത്തുന്ന ഐഡന്റിറ്റി എപ്പോഴും ഈ ലോകത്തിന്റെ അഡ്രസ്സാണ് നമുക്കുള്ളത്. എന്നാൽ ഇവിടെ പറയാണ്, യു ആർ പിൽഗ്രിംസ്, നിങ്ങൾ പരദേശികളാ, നിങ്ങളുടെ സ്വദേശം ഇവിടെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ആ ദേശം അവിടെയാണ് എന്നുള്ള ആ ഒരു ധ്വനി ഇവിടെ പത്രോസ് പറയുകയാണ്. നിങ്ങൾ പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ഇത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, ദാറ്റ് യു ആർ പിൽഗ്രിംസ്. നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഈ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഉപദ്രവം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് എന്ത് മെസ്സേജാണ് നമ്മൾ കൊടുക്കുക? ഇത് നാം ദൈവാത്മാവിനാൽ ഈ പദ ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ടു എ പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ടെറിബിൾ പ്രോസിക്യൂഷൻ, അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു, അവർക്ക് ഭൗമികമായിട്ടുള്ള അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്, ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, അങ്ങനെയുള്ളവരോട് എന്ത് മെസ്സേജാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക? ദൈവത്തിന്റെ ആത്മാവ് എന്ത് മെസ്സേജാണ് അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ കാര്യം ചുരുക്കത്തിൽ നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന്, അവർക്ക് പീറ്റർ, നമ്മൾ ഈ പത്രോസിന്റെ ഒന്നാം ലേഖനം വായിക്കുമ്പോൾ പുതുതായിട്ട് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി അവിടെ വായിക്കുന്നുണ്ട്. ഒന്ന്, രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാർക്ക് എഴുതുന്നത്. അവരുടെ ഐഡന്റിറ്റി ഇപ്പൊ എന്തുവാണ്? നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഇന്ന കാര്യം കിട്ടുന്നതല്ല, നിങ്ങൾ പിതാവിനാൽ വിളിക്കപ്പെട്ടവനാണ്. ഇവിടെ ഒരു ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. പിതാവിന്റെ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം വിളിക്കപ്പെട്ടു, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചും, പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെട്ട വ്യക്തികൾ, നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റി ആയി പറയുന്നത്, ദൈവത്താൽ വിളിക്കപ്പെട്ടും ആത്മാവിനാൽ പുതുക്കപ്പെട്ടും പിന്നെന്താ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടു. വാട്ട് എ വണ്ടർഫുൾ പ്രിവിലേജ്. നമുക്ക് നമ്മളെ തന്നെ പരിചയപ്പെടുത്താൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആരാ? ഞാൻ പിതാവിനാൽ വിളിക്കപ്പെട്ട ആളാ. നിങ്ങൾ ആരാ? പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവൻ. നിങ്ങൾ ആരാ? കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർ. ഈ ഐഡന്റിറ്റി നമ്മൾ പറയുമോ? നമ്മളെന്തോ പറയാം, നമ്മൾ എഞ്ചിനീയറാണ്, ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ഐഡന്റിറ്റി. ഇവിടെ അവരോട് പറയാണ്, നിങ്ങൾ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ആദ്യം നിങ്ങൾ ആരാണ് എന്നുള്ളതിന് ആദ്യം മനസ്സിലാക്കണം. യുവർ ന്യൂ ഐഡന്റിറ്റി. ഈ നമ്മുടെ നമുക്കറിയാം, ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെന്ന് നോക്കണം. ടു ചെക്ക് വെദർ ദ ഫൗണ്ടേഷൻസ് ആർ റൈറ്റ്. അല്ലെങ്കിൽ എന്ത് പറ്റും? മുകളിലേക്ക് പോകുന്തോറും ഈ നമ്മുടെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ വീക്കായി വരും അല്ലേ. പിന്നെ ഈ വീക്കായി വരുന്ന സമയത്ത് നമ്മൾ ഒരു പൊട്ട് വരുന്ന സമയത്ത് നമുക്ക് പാച്ചപ്പ് ചെയ്യാം. പക്ഷെ പാച്ചപ്പ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. പെയിന്റ് അടിക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് പൊട്ട് വീഴും. പലപ്പോഴും ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റം വരയ്ക്കുന്നത്. ടെസ്റ്റഡ് അങ്ങനെയുള്ള സമയത്ത് അടിസ്ഥാനം എവിടെയാണ്? വേർ ഈസ് യുവർ ഐഡന്റിറ്റി? ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ റൂട്ട്സ് എവിടെയാണ്? പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പിതാവിനാൽ മുന്നറിയിക്കപ്പെട്ടും വിളിക്കപ്പെട്ടവരാണ്. ഗോഡ് കോൾഡ് യു. ലോകത്തിൽ ആരും വിളിച്ചവരല്ല, പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഊനമില്ലാത്ത ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നിങ്ങൾ തളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളൊരു വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾക്ക് ദൈവത്തിൽ ഒരു പ്രത്യേക ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റിയിൽ നിന്ന് വേണം ഈ കാര്യങ്ങളെ വീക്ഷിക്കുവാൻ. അങ്ങനെ നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് എന്തുവാ നമുക്ക്? ഞാൻ ഈ ലോകത്തിൽപ്പെട്ട ആളല്ല, ഞാൻ പരദേശിയാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് എന്ത് പ്രത്യാശയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? തുടർന്ന് നമ്മൾ മൂന്നാം വാക്യം തുടങ്ങി നമ്മൾ വായിച്ച വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ പ്രത്യാശ എങ്ങനെയുള്ളതാ?
അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിപതി നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ വ്യക്തികൾ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്, പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. എന്നാൽ അവരെ ആ കഷ്ടങ്ങളിൽ തകർന്നു പോകുന്ന എന്തുകൊണ്ടാ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഞാൻ പറയാണ്, അലക്സിനോട് പറയാണ്, അലക്സ് അങ്കിളിന് വേണ്ടി ഒരു പാക്കറ്റ് ഒന്ന് വാങ്ങിക്കൊണ്ടുവരണം, ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞുവിടാം. അപ്പൊ പോകുന്ന വഴിക്ക് ചെരുപ്പ് പൊട്ടി, മഴ പെയ്തു, പ്രയാസം വന്നു, എന്നെ ഓ അങ്കിൾ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എന്നല്ലാതെ പോയി വാങ്ങിയിട്ട് വരും. എന്നാൽ ഞാൻ പറയാണ്, ആ പാക്കറ്റ് ഇന്നൊരു കാര്യമാണ്, ഇന്നൊരു സ്ഥലത്തേക്ക് ഒരു 5 ദിവസത്തേക്ക് പോകാൻ നിനക്കുള്ള ഒരു ടിക്കറ്റും വിസയാണ്, ഫാമിലിയായിട്ട് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിക്കറ്റും വിസയും അലക്സിന് വേണ്ടിയിട്ട് അതൊന്ന് പോയി വാങ്ങിക്കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ പോകുന്ന വഴിയിലെ പ്രശ്നങ്ങളുണ്ടായല്ലോ. സാരല്ല, അതൊരു വിഷയമല്ല. ഇപ്പൊ എന്ത് പറ്റി, സെയിം പാക്കറ്റ് വാങ്ങിക്കാനാ പോകുന്നത്. പക്ഷെ ആ രണ്ടാമത് പോകുന്ന സമയത്ത് എന്തുണ്ടായി? ബിക്കോസ് യുനോ ആ പാക്കറ്റ് അവിടെയാണ് എന്റെ കണ്ണുള്ളത് കൊണ്ട് ഈ പോകുന്ന വഴിയിലുള്ള പ്രയാസങ്ങളല്ല. പത്രോസ് അപ്പോസ്തലൻ പറയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രത്യാശ, ഒരു ജീവനുള്ള പ്രത്യാശ, ഈ ലോകത്തിലുള്ളവരുടെ പ്രത്യാശ നശിച്ചു പോകുന്നതാണ്, അതെല്ലാം ക്ഷയം, മാലിന്യം, കോട്ടം എല്ലാം ഉള്ളതാണ്. എന്നാൽ വിശ്വാസികൾക്ക്, കർത്താവിനെ അറിയുന്ന വ്യക്തികൾക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശ എന്നാണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് ജീവനുള്ള പ്രത്യാശ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്? ഇവിടെ പറയാണ്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്പെട്ടു. അപ്പോൾ ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞത്. ദ ബ്ലെസ്സിംഗ് ഓഫ് എ ലിവിംഗ്, നിങ്ങൾക്ക് തരാനുള്ള എനിക്കൊരു അനുഗ്രഹമുണ്ട്. എന്താണ്? ദാറ്റ് ഇസ് എ ലിവിംഗ് ഹോപ്പ്. അത് എവിടെയാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിൽ വെച്ച് എല്ലാവരെക്കാളും നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം കർത്താവിന്റെ കാര്യത്തിൽ, കർത്താവിനോടുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ, നമ്മൾ വി ആർ ഹാവിംഗ് എ ലോർഡ് ഹു റോസ് അഗെയിൻ ഫ്രം ദ ഡെഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് എന്നുള്ളത് മറ്റെല്ലാ ഈ ലോകത്തിൽ സോ കോൾഡ് വിശ്വാസികളെക്കാളും നമുക്ക് നമ്മളെ യുണീക്കാക്കി തീർക്കുന്ന ഒരു കാര്യം, ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, 3 things ഐ വുഡ് ലൈക്ക് ടു സേ. ഒന്ന്, ഇറ്റ് ഇസ് എ ഫുൾഫിൽമെന്റ് ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനം 100% അത് നിറവേറും എന്നുള്ളതിന്റെ ഗ്രേറ്റസ്റ്റ് തെളിവ്, എവിഡൻസ് ഈസ് ദ റിസറക്ഷൻ. രണ്ടാമത്തെ കാര്യം, ജസ്റ്റിസ് അഡ്മിനിസ്റ്റേർഡ്. ഞാൻ പലപ്പോഴും സ്റ്റുഡൻസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവര് ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ പറയുന്നു കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഒരു പാപവും ചെയ്തില്ല എന്ന്, നിങ്ങൾ ഇന്ന് 2000 വർഷത്തിന് ശേഷം വൈ ആർ യു സേയിങ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഇസ് സിൻലെസ്? ഹൗ ക്യാൻ യു സേ? ഞാൻ പറയും, ഈ ലോകത്തിൽ ഒരു കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ കുറ്റം ചെയ്ത വ്യക്തി ശിക്ഷിക്കപ്പെടണം അല്ലേ? പീലാത്തോസിന്റെ സന്നിധിയില് ഈ കേസ് വന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള കേസ് വന്ന സമയത്ത് പൊന്തിയോസ് പൈലോസ് പീലാത്തോസ് ഈ കേസെടുത്തിട്ട് ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്നുള്ള വിധി പ്രഖ്യാപിച്ചു. ഈ ലോകത്തിൽ അങ്ങനെ ഒരു ന്യായാധിപതി, ഒരു ജഡ്ജ് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഷുഡ് റിലീസ് അല്ലെ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള വിധിയാണ് വരേണ്ടത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു ഹൈക്കോർട്ടിൽ നമ്മിങ്ങനെ ഒരു കേസ് വന്നു, ഇതൊരു അനീതിയാണ് ശരിക്കും സംഭവിച്ചത്. ഇങ്ങനെയൊരു അനീതി നടക്കുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ എന്ത്, അയ്യോ ഇതൊരു അനീതിയാണ്, നീതിമാനായിട്ടുള്ള ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക എന്നുള്ളത് അനീതിയാണ്, ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലെവലിലേക്ക് പോകും അല്ലെ? എന്നാൽ അതിനു മുൻപ് തന്നെ പീലാത്തോസ് അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ഈ കേസ് സുപ്രീം കോർട്ടിലെത്തി. സുപ്രീം കോർട്ടിലെത്തി എന്ന് വിചാരിക്കുക, ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള കേസ് നടന്ന് സുപ്രീം കോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ സുപ്രീം കോർട്ടിന് മാക്സിമം പറയാൻ പറ്റുന്നത് എന്താണ്? അയ്യോ കേസൊക്കെ നോക്കി ഞങ്ങൾ എന്ത് തീരുമാനിച്ചു, ഞങ്ങൾ എന്ത് കണ്ടെത്തി, ഈ മനുഷ്യനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടത് ഇപ്പോഴുള്ള ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സോറി, മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അവർക്ക് വേണ്ടി എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ കേസ് സ്വർഗത്തിന്റെ കോടതിയിലെത്തി. സ്വർഗത്തിന്റെ കോടതിയിലെത്തിയപ്പോ when this case reached the court of heaven, ദൈവത്തിന്റെ കോടതി നോക്കിയപ്പോ എന്താ, ഈ മനുഷ്യനിൽ ഒരു കുറ്റവുമില്ല. വെറും സോറി പറഞ്ഞ് കോമ്പൻസേഷൻ കൊടുക്കാനല്ല ദൈവത്തിന്റെ നീതി. എന്ത് ചെയ്തു? നിങ്ങൾ അവനെ ക്രൂശിച്ചു കൊന്നു, ദൈവമോ അവനെ മൂന്നാം നാൾ. This is the greatest proof that we can provide ഫോർ എന്താ, കർത്താവ് ഒരു പാപവും ചെയ്തിട്ടില്ല, കർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് കർത്താവായ യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി, ദൈവം നീതിമാനാണ് എന്നുള്ള കാര്യം, കർത്താവായ യേശു ക്രിസ്തു ഒരു കുറ്റവും ചെയ്തിട്ടില്ല, കർത്താവായ യേശു ക്രിസ്തു മരണത്തെ വെന്ന് ജയാളിയായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അവന്റെ ആ ഉയർപ്പിൻ ശക്തി. മൂന്നാമത്തെ കാര്യം, അവന്റെ ഉയർപ്പിൻ ശക്തിയിൽ അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകം ഏറ്റവും ഭയക്കുന്ന കാര്യം മരണമാണ്. എന്നാൽ മരണത്തിനപ്പുറം നിത്യമായിട്ടുള്ളൊരു ജീവിതമുണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ ഇന്ന് വളരെ തെളിവായി വന്നിരിക്കുകയാണ്. എനിക്ക് ആശ്വാസം. അതുകൊണ്ട് എന്റെ ആ ജീവനുള്ള പ്രത്യാശ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന എവിടെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ. ആ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നിട്ടില്ലായിരുന്നെങ്കിൽ പൗലോസ് പറയുന്നതാണ്, ഇന്നും ഞാൻ എന്റെ പാപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് പ്രത്യാശ തരുന്നത്, സന്തോഷം തരുന്നത്, മുന്നോട്ട് നോക്കുക എന്തൊക്കെ ഒന്നും എന്നെ എനിക്ക് പ്രചോദനം തരുന്നത് അവന്റെ ഉയർപ്പിൻ ശക്തിയാണ്. ആ ഉയർപ്പിൻ ശക്തിയിൽ ഇന്ന് ജീവിക്കുന്ന സമയത്ത് എനിക്ക് കർത്താവിൽ ബലപ്പെടുവാൻ സാധിക്കും. മാത്രമല്ല, എന്നെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിവർത്തിക്കുക എന്തൊക്കെ വേണം ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൻ ശക്തി ഇന്ന് എന്നിലേക്ക് പകർന്നിരിക്കുകയാണ്. ഞാൻ നമ്മുടെ കേരളത്തിൽ ആദ്യകാലത്ത് വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഹോദരന്റെ പേരൻസ് എല്ലാം ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ ഈ ബ്രദർ വിശ്വാസത്തിലേക്ക്, ഈ സഹോദരൻ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് വളരെയധികം ക്ഷോഭിക്കുകയും അദ്ദേഹത്തിനെതിരെ വളരെയധികം ശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു സമയത്ത് അദ്ദേഹം വീട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് ഓടിപ്പോയി. സമയത്ത് ഇവനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ചിലരെല്ലാം പറഞ്ഞു വിട്ടു. അപ്പോൾ അവൻ വീട്ടിൽ വന്നു, പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കർത്താവിനെ സേവിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഫാദർ പറഞ്ഞു, അവരുടെ വീട് ഈ കായലിന്റെ വക്കത്താണ്, അവിടെ തോണിയുണ്ട്. അപ്പോൾ അപ്പം പറഞ്ഞു, നിന്നെ തോണിത്തുടലുകൊണ്ട് ഇവിടെ കെട്ടിയിടുന്നു പറഞ്ഞു. തോണിത്തുടലുകൊണ്ട് നിന്നെ ഇവിടെ കെട്ടിയിടുന്നു. അപ്പോൾ ആ ബ്രദർ പറഞ്ഞു, വളരെ ശാന്തമായിട്ടാണ് പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമാ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടിച്ച കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൻ ശക്തിയെ തോണിത്തുടലുകൊണ്ട് തടഞ്ഞു നിർത്താമെന്ന് വിചാരിക്കുന്നത് എത്ര പോഷത്വമാണ്. ഹല്ലേലൂയ. പിന്നെ പുള്ളി പറയുന്നു, എന്റെ ഫാദർ പിന്നെ എന്നോടൊന്നും മിണ്ടിയിട്ടില്ല അതിനെപ്പറ്റി. ഇതേപ്പറ്റി ഒന്നും തോണിത്തുടലുകൊണ്ട് എങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൻ ശക്തിയെ തടഞ്ഞു നിർത്താൻ പറ്റും? പ്രൈസ് ദി ലോർഡ് ബ്രദർ. ആ വ്യക്തി കർത്താവിന് വേണ്ടി ജീവിക്കുകയും കർത്താവിന് വേണ്ടി മരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൻ ശക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്തുക എന്നൊക്കെ വേണം, ഒരു ശക്തിക്കും സാധ്യമല്ല അല്ലേ. വിശ്വാസ യാത്രയെ ഏ വിലക്കുവാൻ, വിശ്വത്തിനൊന്നും ശക്തിയില്ല അല്ലേ. പാട്ടിന്റെ രീതിയിലൂടെ അല്ലെ, വിശ്വാസ യാത്രയെ വിലക്കുവാൻ തൊക്കെ വേണം, ഒരു ശക്തിക്കും സാധ്യമല്ല സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ പറയാണ്, ആ ജീവനുള്ള ഉയർപ്പ് അല്ലെങ്കിൽ ആ ജീവനുള്ള പ്രത്യാശ എന്റെയും ജീവിതത്തിൽ, നിങ്ങളുടെയും ജീവിതത്തിൽ എന്നെ പ്രശ്നങ്ങളിൽ കൂടിയും പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് എന്നെ ബലപ്പെടുത്തും. രണ്ടാമതായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അവിടെ നമുക്ക് വേണ്ടി ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ഒരു കാര്യം. എനിക്ക് വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷനിലെല്ലാം പോകുമ്പോൾ ആൾക്കാരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം ആർക്ക് റിസർവേഷൻ ഉണ്ട്, ആർക്ക് റിസർവേഷൻ ഇല്ലാന്ന്. എങ്ങനെ അറിയാൻ അലക്സ? റിസർവേഷൻ ഇല്ലാത്തവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്കലാപ്പ, എന്താ അങ്കലാപ്പ്, എവിടെയാ ഇനി കിടക്കുക, എവിടെയാ ഞാൻ ഇരിക്കുക, എങ്ങനെ എന്റെ വൈഫിനെ നോക്കുക, എന്റെ മക്കളെ കാര്യം എങ്ങനെയാ. ഇന്ന് ഈ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആർക്ക് റിസർവേഷൻ ഉണ്ട്, ആർക്ക് റിസർവേഷൻ ഇല്ല. അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാരണം എന്താ? എന്നും അങ്കലപ്പ, എന്നും പ്രശ്നങ്ങളാ. എന്നാൽ വിശ്വാസികൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ പറയുന്ന എന്താണ്? ആർക്കും എടുക്കാൻ കഴിയാത്ത ക്ഷയം, മാലിന്യം, കോട്ടമൊന്നും ഇല്ലാത്ത ഒരു വലിയൊരു അവകാശത്തിനായിട്ട് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കണം. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് നഷ്ടം വന്നാലും കഷ്ടം വന്നാലും പ്രയാസങ്ങൾ വന്നാലും ആ അങ്ങോട്ടുള്ള നമ്മുടെ നോട്ടം, ഹല്ലേലൂയ, അത് നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വെച്ചിരിക്കുന്ന ആ വലിയ ട്രഷർ? പലപ്പോഴും നമ്മൾ ചിന്തിക്കും, കർത്താവ് പറഞ്ഞു ഇപ്പോഴും തുരുമ്പോ ഒന്നും തിന്നാത്ത സ്ഥലത്ത് കള്ളന്മാർ മോഷ്ടിക്കാത്തത് വെക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഈ ഈ ട്രഷർ? വാട്ട് ഈസ് എ ട്രഷർ? പലപ്പോഴും നമ്മൾ ചോദിക്കും നമ്മൾ പണം കർത്താവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്ത് അവിടെ കൊണ്ട് വയ്ക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? നമുക്ക് ആ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ അറിയാം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ മുന്നിൽ ഇങ്ങനെ ചണ്ട കൂട്ടിയൊന്നും ചെയ്യരുത്, നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യണം. രഹസ്യത്തിൽ ചെയ്യുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എന്ത് തരും? പ്രതിഫലം തരും. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കാണാൻ ഒരു 20-30 മിനിറ്റോ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അറയിൽ കിടന്നുകൊണ്ട് വാതിലടച്ചുകൊണ്ട് നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എന്ത് തരും? അപ്പൊ 3-ാമത് പറയുന്നുണ്ട്, നിങ്ങൾ ഉപവസിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് വാടി രീതിയിൽ ആരുത്, നിങ്ങൾ എണ്ണയൊക്കെ പൂശി പൗഡറൊക്കെ ഇട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറണം. എന്തുവാ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാ ഇത് പറയുന്നേ, എന്ത് പറയുന്നേ? കള്ളൻ മോഷ്ടിക്കാത്ത പുഴുവരിക്കാത്ത സ്ഥലത്ത് നിങ്ങളുടെ നിക്ഷേപം. എന്തായി നിക്ഷേപം പറഞ്ഞേ? മറ്റുള്ളവരുടെ മുന്നില് കാണാൻ വേണ്ടിയിട്ട് നമ്മള് കൊടുക്കുമ്പോൾ ആരാ നമുക്ക് പ്രതിഫലം തരുന്നേ? മറ്റുള്ളവർ. എന്താ പ്രതിഫലം? മാനം. ദൈവത്തിന് മുന്നിൽ നമ്മൾ ചെയ്യുമ്പോൾ ആരാ പ്രതിഫലം തരുന്നേ? കർത്താവ്. ആരാ എന്താ പ്രതിഫലം? എന്താ പ്രതിഫലം? എന്താ പ്രതിഫലം അറിയില്ല. ദൈവത്തിന്റെ മാനം. ദൈവം നമുക്ക് തരുന്ന മാനവും സ്വീകാര്യവുമാണ് എന്റെ ഏറ്റവും വലിയ ധനം. അത് കള്ളൻ മോഷ്ടിക്കുവോ? ഇല്ല. തുരുമ്പടിച്ചു പോവോ? ഇല്ല. പഴയതായി പോവോ? ഇല്ല. അപ്പോൾ ദൈവം എനിക്ക് തരുന്ന മാനം, ദൈവം എന്നെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന മാനം, അതാ എവിടെയും ആരും എടുക്കത്തില്ല. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയൊന്നും ബാധിക്കാത്ത അത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം പണം അവിടെ വെക്കാൻ പറ്റത്തില്ല, നമ്മുടെ വീട് അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമ്മുടെ കാറ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന മാനം അതാരും എടുക്കുകയില്ല, ഒരു വ്യക്തിയും എടുക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് എന്റെ ജീവിതത്തിൽ ഞാൻ തയ്യാറെടുത്തത് എങ്കിൽ എനിക്ക് ആരുടെയും മാനം കിട്ടിയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. ആരും എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ ദാറ്റ്സ് ഫൈൻ. എന്നെ കളിയാക്കിയ ദാറ്റ്സ് ഫൈൻ. ബിക്കോസ് ഞാൻ കർത്താവിന്റെ മാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് ഞാൻ നോക്കുന്നു. ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല. സെക്കൻഡ് തിങ് ഐ വോണ്ട് ടു ടെൽ യു, 2-ാമത്തെ ബ്ലെസ്സിംഗ് ഇവിടെ പറയുന്നത് എന്താണ്? 6-7 വാക്യങ്ങളിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തെ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. The blessing of a tested faith. നമ്മുടെ വിശ്വാസം എന്നുള്ളത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. എന്നാൽ ഈ വിശ്വാസം എങ്ങനെയാണ് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്? നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വെച്ചാൽ നോക്കില്ല എനിക്ക് വിശ്വാസമുണ്ട്. ടെസ്റ്റ് ചെയ്യണം അല്ലേ? ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു വ്യക്തി നമ്മളിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ there is a blessing in tested faith. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുന്നത് എപ്പോഴും ഒരു അനുഗ്രഹമാണ്. എന്താ അനുഗ്രഹം ഇതില്? എന്താ അനുഗ്രഹം? ആ അനുഗ്രഹം എന്ന് പറയുന്നതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ നാനാ പരീക്ഷയിൽ കൂടി കടന്നു പോകുന്ന സമയത്തും നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു പരീക്ഷയിൽ കൂടി നിങ്ങൾ കടന്നു പോവുക, അതുകൊണ്ടൊരു അനുഗ്രഹമുണ്ട്. എന്താ അനുഗ്രഹം? 4 അനുഗ്രഹങ്ങളുണ്ട് ഞാൻ പറയാം ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, അത് കടന്നു പോകുന്ന സമയത്ത് ഇറ്റ് ഈസ് ഫോർ എ സ്പെഷ്യൽ സീസൺ. നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ പല സീസൺസ് ഉണ്ട് അല്ലേ? ഈ വിശ്വാസത്തിന്റെ പരിശോധന കടന്നു പോകുന്ന സമയത്ത് ഒരു പ്രത്യേക സമയമാണ് നമുക്ക്. അതൊരു ലിമിറ്റഡ് ടൈം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പറയുകയാണ് അല്പനേരത്തേക്ക്. ഈ ദർ ഇസ് എ ടൈം ലിമിറ്റ് അറ്റാച്ച് ടു ഇറ്റ്. എന്നേക്കും നിങ്ങൾ പ്രയാസത്തിൽ കൂടി കടന്നു പോകേണ്ട ആവശ്യമില്ല. അല്പനേരത്തേക്ക് നിങ്ങളൊരു പ്രയാസം അനുഭവിക്കുക. ദൈവവുമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള ലിറ്റിൽ ടൈം, അല്പസമയം, ഒരു സ്പെഷ്യൽ ടൈം.
കർത്താവുമായിട്ട് ചെലവഴിക്കുവാനും കർത്താവുമായിട്ട് ഇടപെടുവാനും കർത്താവിനെ അറിയുവാനും ഒരു സ്പെഷ്യൽ ടൈം നമുക്ക് വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. ആ ഇതേ ലേഖനത്തിന്റെ തന്നെ 5:10 അവിടെ എന്താ വായിക്കുന്നത്? 1 Petrus 5:10.
എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും.
എന്താ അവിടെ പറയുന്നേ? ഫോർ എ ലിറ്റിൽ ടൈം. നിങ്ങള് അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഈ സീസൺ എന്തിനാ? ഈ സീസൺ എന്തിനാ? യഥാസ്ഥാനത്തിന് വേണ്ടി, ഉറപ്പിക്കുവാൻ വേണ്ടി, ശക്തീകരിക്കാൻ വേണ്ടി. നമ്മളെ തകർത്ത് കളയാനല്ല, നമ്മളെ നിലംപരിചാക്കാനല്ല കർത്താവ് ഈ സീസൺ നമ്മൾ ഉപയോഗിക്കുന്നത്. അവൻ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും ശക്തീകരിക്കുവാനും. അപ്പോൾ ഇതാണെങ്കിൽ അതൊരു ബ്ലെസ്സിംഗ് അല്ലേ? അല്ലേ? യെസ്. ഈ ഇംഗ്ലീഷിൽ രണ്ടു വേർഡുണ്ടല്ലോ, ടെംപ്റ്റേഷൻ ആൻഡ് ട്രയൽ. ടെംപ്റ്റേഷൻ വരുന്ന എവിടുന്ന? പിശാചിൽ നിന്നും സ്വയത്തിൽ നിന്നും. എന്തിനു വേണ്ടിയിട്ടാ വരുന്നേ? നമ്മളെ വിഴിക്കുവാനും പാപം ചെയ്യിക്കുവാനും തകർക്കുവാനും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടുപോകാനുമാണ് നമ്മൾ ടെംപ്റ്റേഷൻസ് കൊണ്ടുവരുന്നത്. അതിനെതിരെ എന്തിനു ചെയ്യണമെന്നാ പറയുന്നത്? വി ഷുഡ് റെസിസ്റ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. എന്നാൽ ട്രയൽസ്, നമ്മുടെ ജീവിതത്തിൽ ഈ പരീക്ഷകൾ വരുന്നത് എന്തിനാ? അത് നമ്മൾ ദൈവത്തോട് അടുപ്പിക്കുവാനാണ്. നമ്മുടെ സ്പിരിച്വൽ മസിൽസ്, നമ്മുടെ ആ വിശ്വാസത്തിന്റെ ആ മസിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാ, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാ. നമ്മളെ ഈ ലോകത്തിലുള്ള പ്രത്യാശയെല്ലാം കളഞ്ഞ് സ്വർഗത്തിലുള്ള പ്രത്യാശ നമുക്ക് വർദ്ധിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ കടത്തിവിടുന്ന സാഹചര്യമാണ്. സോ ഇറ്റ് ഈസ് ഫോർ എ സ്പെഷ്യൽ സീസൺ. അത് നമ്മളെ ശക്തീകരിക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും മതിയായതാണ്. രണ്ടാമത്തെ കാര്യം പത്രോസ് അപ്പോസ്തലനോട് പറയുന്നത്, അത് അഴിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. സെക്കൻഡ് തിങ് വാട്ട് ഐ വോണ്ട് ടു സേ ഈസ് ദ ട്രയൽ ഈസ് പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. നമ്മളൊരു രീതിയിൽ വിചാരിക്കും, അയ്യോ ഞാൻ വളരെ കഷ്ടത്തിൽ കൂടിയേ കടന്നു പോകുന്ന, പ്രയാസത്തിൽ കൂടിയേ കടന്നു പോകുന്ന എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മളതിന് വളരെ ലഘുവായിട്ട് കാണും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇവിടെ പറയുകയാണ്, ദാറ്റ് ഇസ് വെരി പ്രഷ്യസ്. ഈ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങള് പറ്റി നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ അറിയാം. എവിടെയാ കാണുക ഈ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങള്? ഡെപ്തിലാ കാണുക, സർഫസിലൊന്നും കാണത്തില്ല. ഇപ്പം നമുക്കറിയാം ഡയമണ്ട് ഒക്കെയാണ് ഏറ്റവും വില കൂടിയ കാര്യങ്ങൾ അല്ലേ? അത് കിട്ടണമെങ്കിൽ എവിടെ പോകണം? ഡീപ്പിൽ പോകണം അല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സൈസിലല്ല അതിന്റെ പ്രഷ്യസ്നെസ് ഇരിക്കുന്നത് അല്ലേ? പേൾസ് ഒക്കെ എത്രയേ ഉള്ളൂ, കുറേ കല്ലൊക്കെ, വലിയ കല്ല് നല്ല സൈസുണ്ട്. അതിന്റെ ക്വാളിറ്റി എവിടെയായിരിക്കുന്നത്? അതിന്റെ റയറിറ്റി അല്ലേ? ഇന്ന് നമുക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ദൈവം നമുക്ക് നമ്മളെ കടത്തിവിടുന്നത് നമ്മളെ കുറേ കൂടി ഡീപ്പർ ലെവലിലേക്കുള്ള ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുവരുവാനും അവിടെ വെച്ച് കർത്താവിനെ പറ്റി കുറച്ചുകൂടെ അറിയുവാൻ, കർത്താവിന്റെ സ്വഭാവം കുറച്ചുകൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാക്കാൻ തക്കണം. ദാറ്റ്സ് പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, പൗലോസ് അപ്പോസ്തലൻ തന്റെ മിനിസ്ട്രിയുടെ അവസാനം ആവുന്ന സമയത്ത് താൻ ഒരു ആഗ്രഹം പറയുന്നു. എന്താ ആഗ്രഹം? അവനെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അറിയണം. അപ്പൊ ഇതുവരെ അറിഞ്ഞൊന്നും അറിഞ്ഞില്ല നിങ്ങള്? ഇല്ല, ഇനിയും അറിയണം. അപ്പോൾ ഏത് രീതിയിൽ അറിയണം? ഇൻ എ മോർ ഡീപ്പർ ലെവൽ, ഇൻ എ മോർ ഇന്റിമേറ്റ് ലെവൽ. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ദൈവസന്നിധിയിൽ വളരെ പ്രഷ്യസ് ആണ്. ഇറ്റ് ഇസ് വെരി പ്രഷ്യസ്. അതുകൊണ്ട് ഡു നോട്ട് ഡിസ്പൈസ് ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവരുന്ന ആ പരീക്ഷയുടെ അനുഭവത്തെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. ഇറ്റ് ഇസ് വെരി പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. യാക്കോബിന്റെ ലേഖനം എടുക്കാം പെട്ടെന്ന്, 3:4.
നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ.
പറയാണ്, അത് സ്ഥിരത ഉളവാക്കുന്നു എറിഞ്ഞ് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ.
ബ്രിങ്സ് സ്റ്റെബിലിറ്റി. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോട് അടുപ്പിക്കുവാനും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക വണ്ണം ഈ കഷ്ടങ്ങൾ നമുക്ക് സഹായകരമാകും. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനൊക്കെ എഴുതുന്ന സമയത്ത് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നെ നന്നായി ശോധന ചെയ്യട്ടെ അല്ലേ. 26 സങ്കീർത്തനത്തിന് 2 വാക്യം എന്ത് വായിക്കുന്നത്? യഹോവ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ. ദൈവത്തോട് റിക്വസ്റ്റ് കൊടുക്കുക. എന്താ റിക്വസ്റ്റ്? എന്നെ ഒന്ന് പരിശോധിച്ച്, എന്നെ ഒന്ന് ടെസ്റ്റിൽ കൂടി കടത്തിവിട്ട്, എന്നെ ഒന്ന് ശരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കണം. നീ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കുക. പുട്ട് മീ അണ്ടർ ടെസ്റ്റ്. വേറൊരു സങ്കീർത്തനം കൂടെ ഉണ്ടല്ലോ, 139 സങ്കീർത്തനത്തിന്റെ അവസാനം എന്താണ്? ദൈവമേ എന്നെ, അതിന്റെ 239:23-24, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. ഈ പരീക്ഷിക്കുമ്പോഴാ ചിലപ്പോഴും ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്നത്. ഈ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളതെന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ഈ ടെസ്റ്റിൽ കൂടി കടന്നു പോകുമ്പോൾ വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൂ വി ആർ. നമ്മൾ എന്താണ് യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്? നമ്മൾ അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇസ്ന്റ് ഇറ്റ് പ്രിഷ്യസ് ദറ്റ് സച്ച് എ ടെസ്റ്റ് ഇസ് വണ്ടർഫുൾ ഫ്രം ദ ലോർഡ്. നമ്മള് ഇയോബിന്റെ പുസ്തകം 1 വായിക്കുമ്പോൾ ഇയോബിനെ പറ്റി നമ്മുടെ ഇംപ്രഷൻ എന്തുവാ? ദൈവം തന്നെ പറയുന്നുണ്ട്, എന്താ, ഇദ്ദേഹത്തെ പോലെ നീതിമാനും ദോഷം വിട്ടകലുന്നതുമായിട്ടുള്ള ഒരാളെ നീ കണ്ടിട്ടുണ്ടോ എന്ന് പിശാചിനോട് ചോദിക്കുകയാണ്. യെറ്റ് കഠിനമായിട്ടുള്ളൊരു ശോധനയിൽ കൂടി ഇയോബ് കടന്നുപോയി. എന്തിനാ? നമ്മൾ അവസാനം ഇയോബിന്റെ പുസ്തകം ഒന്ന് പഠിക്കേണ്ടതാണ് നിങ്ങൾ. ഇയോബിന്റെ പുസ്തകം വായിച്ചു നോക്കുന്ന സമയത്ത്, അവസാനത്തേക്ക് വരുന്ന സമയത്ത് ഇയോബ് അനേക ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ഇയോബിന്റെ പുസ്തകത്തിൽ. എന്തുകൊണ്ട് എനിക്കിത് വന്നു? ഞാന് അന്ധന്മാർക്ക് കണ്ണും മുടന്തന്മാർക്ക് കാലുമൊക്കെ ആയിരുന്നു. ഞാൻ നീതിമാനായിട്ട് ജീവിച്ചു. ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിച്ചു. എന്തുകൊണ്ട് എനിക്കിത് വന്നു? എന്തുകൊണ്ട് ഈ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി? ഇവർക്ക് മറ്റേ ഈ ദുഷ്ടന്മാർക്കൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരു പ്രയാസം. എന്റെ പണം നഷ്ടപ്പെട്ടു, എന്റെ മക്കൾ നഷ്ടപ്പെട്ടു, എന്റെ ശരീരം നഷ്ടപ്പെട്ടു, എന്റെ ഭാര്യ എനിക്കെതിരെ തിരിഞ്ഞു. വൈ? അപ്പോൾ തന്റെ സുഹൃത്തുക്കളൊക്കെ പല രീതിയിലുള്ള ഉത്തരങ്ങൾ കൊടുത്തു. ലാസ്റ്റ് അധ്യായത്തിന്റെ അയ്യോബിന്റെ പുസ്തകം അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവം പറയുന്നു, യു സ്റ്റാൻഡ് അപ്പ് ലൈക്ക് എ മാൻ, ഐ വോണ്ട് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. എന്നോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്ത് ചോദ്യമാണ് ചോദിച്ചേ? ദൈവം ഇയോബ് ചോദിച്ച എല്ലാ ഉത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണോ ചെയ്തത്? ഒരു 72 ചോദ്യങ്ങൾ ദൈവം ചോദിക്കുക. സയൻസിൽ നിന്നും ജിയോഗ്രഫിയിൽ നിന്നും ഈ ആടെവിടെയാ പ്രസവിക്കുന്നത്, മഞ്ഞ എവിടുന്ന വരുന്നേ, ഇതൊക്കെ ഇതും ഇതുമായിട്ട് എന്ത് ബന്ധം? ഞാൻ ചോദിച്ചതും ഈ ദൈവം ചോദിക്കുന്ന ചോദ്യം തമ്മിൽ എന്ത് ബന്ധം? എന്തോ, വാട്ട് ഇസ് ഗോഡ് ട്രൈങ് ടു കൺവേ? വാട്ട് യു തിങ്ക്? ഞാൻ വിചാരിക്കുക, എങ്ങനെയാണ് ഇയോബിനോട് പറയാ ദൈവം, മോനെ നിന്നീ കാണുന്ന കാര്യങ്ങൾ, നിനക്ക് ഈ കണ്ണുകൊണ്ട് കാണുകയും കൈകൊണ്ട് സ്പർശിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പോലും എനിക്ക് എന്തില്ല? അറിവില്ല. നിനക്ക് അറിവില്ല, നീയൊരു പൊട്ടനാ. നിനക്ക് ഈ കാണാൻ കഴിയുന്ന കാര്യങ്ങളെ പറ്റിയും ഇതിനെപ്പറ്റിയും ഹൂ ആർ യു ടു ജഡ്ജ് about my moral judgment? ഞാൻ സാൻമാർഗികമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, ഞാൻ എന്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി എന്റെ ന്യായത്തെ പറ്റി ചോദിക്കാൻ, what do you know എന്ന് പറഞ്ഞ എന്താ? ദൈവത്തെ, ദൈവത്തിന്റെ പരമാധികാരത്തെ പൂർണ്ണമായിട്ട് നീ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? Why don't you just rest in me? ഈ പ്രയാസം കടന്നു വരുന്ന സമയത്ത്, കടന്നു വന്ന സമയത്ത് എന്തുകൊണ്ട് നീ എന്നിൽ പൂർണ്ണമായിട്ട് വിശ്രമിച്ചില്ല? അവസാനം യോബ് പറയുന്ന വാക്കുകൾ എന്താണ്? യോബ് പറയാണ്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എന്റെ കണ്ണാൽ നിന്നെ. ഇത് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ വന്നെത്തുക എന്നുള്ളത്, ഗോഡ് ടെസ്റ്റസ് സംതിങ്, കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഐ സോ ദാറ്റ്സ് ഇനഫ് റൈറ്റ്. അവിടെ വെച്ച് പറഞ്ഞു, ഞാൻ കാണും, എന്റെ ദേഹമെല്ലാം പോയി കഴിയുമ്പോൾ കാണും. എന്നാ അതോ പറഞ്ഞ, അത് അതുവരെ വെയിറ്റ് ചെയ്യണ്ട. നൗ ഐ എം ഷോയിങ് യു ഹു ഐ എം എൻ അൾട്ടിമേറ്റ് ജഡ്ജ്. ഞാൻ എന്റെ സോവനിറ്റി, ഐ ഡു വാട്ട് ഇസ് ഗുഡ് ആൻഡ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് പെർഫെക്റ്റ്
in your life. You need to trust in me. പലപ്പോഴും നമ്മൾ ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരവില്ല, എക്കോ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താ ചോദ്യം? ദൈവം എന്തുകൊണ്ട് എനിക്ക് തന്നു, എന്തുകൊണ്ട് ഈ പ്രയാസം വന്നു, എന്തുകൊണ്ട് ഈ ബുദ്ധിമുട്ട് വന്നു. ഉത്തരം കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഞാൻ നല്ലത് ചെയ്തിട്ട് എനിക്കിതെല്ലാം വന്നല്ലോ അല്ലെ വന്നു എന്ന്. But what we need to do is that understand God, you are sovereign. You have complete control. നീ അറിയുന്നതിന്റെ ഒരു 0.001 ഒരു 0% പോലും എനിക്ക് അറിയത്തില്ല. നിന്റെ ആ സർവാധികാരത്തെ പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുകയും ഐ റെസ്റ്റ് ഇൻ യുവർ ജഡ്ജ്മെന്റ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ our trial is very precious in the sight of God. Very precious. മൂന്നാമത്തെ കാര്യം നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ അവിടെ തന്നെ വായിക്കുന്ന എന്താണ്? ഈ തീയിൽ കൂടി തീയിൽ ശോധന കഴിച്ചതും വിലയേറിയതെന്നും ശോധന കഴിക്കുന്നതാണ്. ദിസ് ഫെയ്ത്ത് ഹാസ് ടു പുട്ട് ഇൻ ടെസ്റ്റ്. നമ്മുടെ വിശ്വാസത്തെ ഇങ്ങനെ ഒരു തളികയിൽ കൊണ്ടുപോകുന്നതല്ല. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്ത് ചെയ്തു? അനുസരണം പഠിച്ചു. അപ്പൊ കർത്താവിന് എന്താ ആവശ്യം ഉണ്ടായിരുന്നു ഈ അനുസരണം പഠിക്കാൻ? നമുക്കൊക്കെ പഠിക്കണം അനുസരണം, എന്താ വെച്ചാൽ നമുക്കറിയത്തില്ല അനുസരിക്കാൻ. പക്ഷെ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. വാട്ട് എ പാറ്റേൺ ദാറ്റ് വി ഹാവ്. കഷ്ടത എന്ന് പറയുന്നത് ചീച്ചുളിയാണ് അല്ലെ? ഇറ്റ്സ് എ ക്രൂസിബിൾ. ഫെയ്ത്ത് ഡെവലപ്സ് ഇൻ എ ക്രൂസിബിൾ. ഇങ്ങനെ ക്രൂസിബിൾ എന്ന് പറഞ്ഞാൽ ചെറിയ പാത്രം, അതിലാണ് ചൂടാക്കുന്നത് അല്ലെ? ആ കഷ്ടതയുടെ തീച്ചുളയിലാണ് നമ്മുടെ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. രണ്ട് രീതിയിലുള്ള കഷ്ടത നമുക്കുണ്ട്. ഒന്ന്, നമ്മൾ വിചാരിക്കും ഈ എന്റെ ക്രൂശ് എടുത്തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ രോഗമാണ്, പ്രയാസമാണ്, കടം കയറുന്നതാണ്. അല്ല, നാല് രീതിയിലുള്ള വിത്ത് വിതയ്ക്കുന്നതിന്റെ ഉപമയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പാറസ്ഥലത്ത് വിതച്ച വിത്ത് അല്ലേ, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കർത്താവ് എന്താ കൊടുത്തത്? വീണു, ഉടനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു, എന്നാൽ വേരില്ല. എന്താ പ്രശ്നം പറയുന്ന അവിടെ? മണ്ണിന് താഴ്ചയില്ല. പക്ഷെ എന്ത് വന്നപ്പോഴാണ് അവരുടെ ഇത് വാടിപ്പോയെന്ന് പറയുന്നത്? ചൂട് തട്ടി. അതുകൊണ്ട് അതൊരു വാക്ക് വിട്ടുപോയി. നിങ്ങൾ ഒന്നെടുക്കാം, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. വേരില്ലാന്ന് ശരിയാണ്, ക്ഷണികന്മാരെന്ന് ശരിയാണ്, എന്നാൽ എന്താണ് അവിടെ കോർ ഇഷ്യൂ? എന്താ അവിടെ കോർ ഇഷ്യൂ?
വചനം നിമിത്തം
ഉപദ്രവമോ
പീഡയോ ഉണ്ടായാൽ.
അപ്പൊ ഇവിടെ രോഗം വരുന്നതിനെ പറ്റിയാണോ, കടം കയറുന്നതിനെ പറ്റിയാണോ? അല്ല, ഇവിടെ എന്തുവാ? വചനം നിമിത്തം, ബിക്കോസ് ഓഫ് ദ വേർഡ്. എന്താ എന്റെ അർത്ഥം? അതായത് നിങ്ങൾ ഇവിടെ വചനം കേട്ടിട്ട് സന്തോഷമായി, ആ കൊള്ളാം, വളരെ നല്ല മെസ്സേജ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് ഈ കേട്ട വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് നമ്മളത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്തുണ്ടായി? ഓ, അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വചനം നിമിത്തം പ്രയാസം, വീട്ടുകാർ പ്രയാസോ അല്ലെങ്കിൽ കമ്പനിയിൽ പ്രയാസോ മറ്റുള്ളവർ കളിയാക്കുകയോ അല്ലെങ്കിൽ പണം നഷ്ടമോ അല്ലെങ്കിൽ മാനനഷ്ടമോ ഉണ്ടാകുന്ന സമയത്ത് വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ, അതാണ് ഈ ക്രൂശ്. അതായത് എല്ലാവർക്കും ബാധക കേട്ടോ. നമ്മൾ വിചാരിക്കും, ഓ, ആ സിസ്റ്റർ വളരെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നു. നമുക്കെന്താ കഷ്ടതയില്ലാത്ത? ഈ ക്രൂശ് എന്തുകൊണ്ട് നമുക്കില്ല? എന്ത് വചനം അനുസരിക്കുക എന്നൊക്കെയാണുള്ള വ്യഗ്രത നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവഭക്തിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന 50% ആൾക്കാർക്ക് എന്തുണ്ടാവും? അല്ല, എങ്ങനെ എഴുതിയിരിക്കുന്നത്? എല്ലാവർക്കും 100% എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയോട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിക്കുക എന്നൊക്കെ വണ്ണം ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന 100% വിശ്വാസികൾക്ക് എന്തുണ്ടാവും? അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടമില്ലാത്ത? എന്തുകൊണ്ടാ കഷ്ടമില്ലാത്ത? അവിടെ പ്രശ്നം, വചനം അനുസരിക്കാനുള്ള മനസ്സൊരുക്കില്ല. വചനം അനുസരിക്കുമ്പോൾ എന്തുണ്ടാവും? കോൺഫ്ലിക്ട് വരും. അപ്പോൾ വചനം നിമിത്തം ഉണ്ടാകുന്ന ഈ പ്രയാസങ്ങൾ എല്ലാ വിശ്വാസികൾക്കും വരും. എല്ലാ, അപ്പൊ എനിക്ക് ആ പ്രയാസം ഇല്ലെങ്കിൽ നാം ദൈവത്തിന്റെ വചനം എത്രമാത്രം അനുസരിക്കുന്നുണ്ട്, എത്രമാത്രം ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എന്നെ തന്നെ ഒന്ന്. അപ്പോൾ ഫെയ്ത്ത് ഹാസ് ടു ബി പുട്ട് ടു ടെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫെയ്ത്ത്. അപ്പോൾ ഇവിടെ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഹല്ലേലൂയ സ്തോത്രം അല്ലേ, എല്ലാവരും അങ്ങോട്ടും പറയും. എന്നാൽ നമ്മൾ പുറമേ പോയി ഈ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ജീവിതം ജീവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, മുറിവേൽക്കും, അതെല്ലാം അതെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ കാര്യം, ഇതിന്റെ അവസാനം എന്താ, ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ വാട്ട് ഇസ് ദ എൻഡ് ഓഫ് ഇറ്റ്. പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ അവിടെ നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങളാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ എന്താണ്, പുകഴ്ചയ്ക്കും കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടും, പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും ആയി കാണുവാൻ. അങ്ങനെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് നമുക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി, വരാൻ പോകുന്ന ഓണർ എന്നെപ്പറ്റി നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല അല്ലേ. ഞാൻ പറഞ്ഞു, കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ മുൻപിൽ ഒരു പ്രത്യാശയില്ലെങ്കിൽ തകർന്നു പോകും. എന്നാൽ പ്രത്യാശയുള്ള വ്യക്തിക്കോ ഇക്കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ആരെയും പറയുന്നേ, അറിയ പറയുന്നേ, പത്രോസ് പൗലോസ പറയുന്നേ. കടലിലുള്ള അത്ഭുതം, ഈ കരയിലുള്ള പ്രശ്നം, ഉറക്കിളപ്പ്, ബുദ്ധിമുട്ട്, പ്രയാസം, ഇതൊക്കെ അനുഭവിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നമുക്ക് വരുവാനുള്ള തേജസ്സിനെ പറ്റി ധ്യാനിക്കുന്ന സമയത്ത് നത്തിങ്, ഇക്കാലത്തിലെ പ്രശ്നങ്ങൾ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടെന്നു. അപ്പൊ അതുകൊണ്ട് Our test of faith is very precious, very important. Do not despise season. നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, നമുക്കുള്ള പ്രത്യാശ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ അടിസ്ഥാനപ്പെട്ടതാണ്. നമുക്കുള്ള വിശ്വാസത്തിന്റെ പരീക്ഷ, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതാണ്, അത് വേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ഇൻ വേഴ്സ് 8 and 9, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ദ ബ്ലെസ്സിംഗ് ഓഫ് എ നോ ന്യൂ ഡിവോഷൻ ഓഫ് ലവ്. നിങ്ങൾ ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ എന്ത് ചെയ്യാണ്, കുറച്ചുകൂടെ ആഴത്തിൽ നിങ്ങൾ ഉറപ്പിക്കപ്പെടുക ചെയ്യുന്നത്. ഡിവോഷൻ അല്ലേ. ഒരു സഹോദരി വളരെ പ്രായമായി, ഒറ്റയ്ക്ക് താമസിക്കുക, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, താൻ ഒരു ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുക, വളരെ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യാശയോടെ ജീവിക്കുന്ന സഹോദരിയാണ്. അപ്പോൾ ഈ സഹോദരി ഒരു ദിവസം കാണാനില്ല, സുഹൃത്തുക്കളൊക്കെ തേടി വന്ന സമയത്ത് വാതിൽ തുറന്നപ്പം ഷീസ് ഡെഡ്, മരിച്ചുപോയി. കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അപ്പം കൂട്ടുകാർ വിചാരിച്ചു ഈ സഹോദരിക്ക് പണ്ടെങ്ങാനോ, ഒറ്റയ്ക്കാണല്ലോ ജീവിച്ച, പണ്ടെങ്ങാനോ വല്ല ബന്ധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നടക്കാതെ അദ്ദേഹത്തിന് വല്ല ഫോട്ടോ വല്ലതും ആയിരിക്കും ഈ കയ്യിൽ പിടിച്ചു കാണുക. ജീവിതത്തിൽ നടക്കാതെ പോയിട്ടുള്ള ആഗ്രഹങ്ങൾ വല്ല വല്ല ഫോട്ടോ വല്ല ആയിരിക്കും ഈ സഹോദരിയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി. അപ്പം ഇവർ തുറന്നു നോക്കിയ സമയത്ത് 1 Petrus 1:8 എന്തുവാ, 1 Petrus 1:8, ഞാൻ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. മൈ ഫ്രണ്ട്സ്, ഐ വോണ്ട് ടു ടെൽ യു, ആസ്ക് യു, വാട്ട് ഈസ് അവർ, വെർ ഇസ് അവർ ഡിവോഷൻ? കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവ് എങ്ങനെയുള്ളതാണെന്ന് അറിയത്തില്ല, പുതുതായി ഉള്ള ശരീരം കർത്താവിനുണ്ടെന്ന് അറിയാം, ഇതുവരെ കണ്ടിട്ടില്ല. വാട്ട് ഈസ് അവർ ലവ്? കർത്താവിന്റെ അടുത്ത് വന്ന പാപിയായിട്ടുള്ള സ്ത്രീ, ലൂക്കോസ് സുവിശേഷ 7 അധ്യായത്തിൽ കാല് തലമുടി കൊണ്ട് നനയ്ക്കുന്ന ഒരു ചിത്രം അവിടെ ഉണ്ട് അല്ലേ. ആ ക്ഷണിച്ച വ്യക്തി എന്താ പറയുന്നേ, ഇവനൊരു പ്രവാചകനാണെങ്കിൽ ഈ വന്നിരിക്കുന്ന സ്ത്രീ ഏത് വിധത്തിലുള്ള സ്ത്രീയാണ്? ചീമോനെ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. 500 ഇളച്ചു കിട്ടിയാളും 50 ഇളച്ചു കിട്ടിയാളും ആര് കൂടുതൽ സ്നേഹിക്കും? കൂടുതൽ ഇളച്ചു കിട്ടിയവൻ കൂടും. ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നു, നമ്മുടെ ആചാരപ്രകാരം നീന്റെ കാല് കഴുകണ്ടായിരുന്നു, കഴുകിയിട്ടില്ല. ഇവള് കണ്ണുനീര് കൊണ്ട് അല്ലെ തലമുടി കൊണ്ട് എന്റെ കാല് കണ്ണുനീര് കൊണ്ട് കാല് കഴുകി തലമുടി കൊണ്ട് തുടച്ചു. അവിടെ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ എന്താ, കൂടുതൽ ഇളച്ചു കിട്ടിയവൻ. അപ്പോൾ നമ്മൾ സാക്ഷ്യം പറയാ, ഞാൻ ഇത്രയും വലിയ പാപത്തിൽ ജീവിച്ച ആളായിരുന്നു, ഇത്രയും അതപ്പതിച്ച് ജീവിച്ച ആളായിരുന്നു എന്നൊക്കെ നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്, നിനക്ക് എത്ര ഇളച്ചു കിട്ടി, എത്ര ഇളച്ചു കിട്ടി, എത്ര ഇളച്ചു കിട്ടി. പക്ഷെ നിന്റെ ജീവിതത്തിൽ എന്ത് കാണുന്നില്ല, കർത്താവിനോടുള്ള സ്നേഹം കാണുന്നില്ല. അതിന്റെ അർത്ഥം എന്താ, നിനക്കത് മനസ്സിലായിട്ടില്ല. നിനക്ക് എത്രമാത്രം കർത്താവ് ഇളച്ചു തന്നു എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായില്ല. ബിക്കോസ് യുവർ ലൈഫ് ഇസ് നോട്ട് ഷോയിങ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിവോഷൻ ടു ഗോഡ്. നിന്റെ ജീവിതത്തിൽ കർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നിന്റെ ജീവിതത്തിൽ കാണുന്നില്ല. നമ്മൾ ആക്ടിവിറ്റി ചെയ്യാം. നമ്മൾ എഫ് എസ് സഭയ്ക്ക് എഴുതുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവൃത്തിയും പ്രയത്നവും ഒക്കെ ഞാൻ അറിയുന്നു. എന്നാൽ നിങ്ങളെ കുറിച്ചൊരു കുറ്റം പറയാറുണ്ട്. എന്താ കുറ്റം, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. എന്തോ ആർക്ക് മനസ്സിലായി, എഫ് എസ് സിയർക്കുള്ള ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസിന് അത് മനസ്സിലായില്ല. എന്നാൽ കർത്താവ് അവർക്ക് എഴുതിയപ്പോൾ അത് കർത്താവിന്റെ കണ്ണുപെടാണ്. കുറച്ചുള്ള ലെറ്റർ, കുറഞ്ഞ വാക്കുകൾ, അഞ്ചോ എട്ടോ വാക്യങ്ങളുള്ളു. പക്ഷെ അവിടെ മെയിൻ ആയിട്ട് കർത്താവ് പറഞ്ഞു, ദിസ് ഈസ് യുവർ ഡയഗ്നോസിസ്. നീ പ്രവർത്തിക്കുന്നുണ്ട്, നീ പ്രയത്നിക്കുന്നുണ്ട്, നീ കഷ്ടപ്പെടുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും യു ആർ ഡൂയിങ് ഇറ്റ് ഔട്ട് ഓഫ് യുവർ ഓൺ എഫേർട്സ്. നീ കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ഫലമായിട്ടല്ല ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഐ ഹാവ് എ കുറ്റം, നിന്നെ പറ്റി ഒരു കുറ്റം പറയാനുണ്ട്. നമ്മളെപ്പറ്റി നോക്കുമ്പോൾ കുറ്റമുണ്ടോ, പ്രവൃത്തിയുണ്ട്, പ്രയത്നമുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, വേർപ്പ് ഒഴിക്കുന്നുണ്ട്, ഉറക്കിളക്കുന്നുണ്ട്. എന്നാൽ ഈ ആർ വി ഡൂയിങ് ദിസ് ഔട്ട് ഓഫ് ലവ് ഫോർ ദ ലോർഡ്. ഇവിടെ പറയാണ്, യുവർ ഡിവോഷൻ ടു ദ ലോർഡ് ഇൻ ദ പ്രസന്റ്. രണ്ട് മൂന്ന് തലങ്ങളെ പറ്റി നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ പറയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ള സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പറയുന്ന ഒരു ജോയ് അൺസ്പീക്കബിൾ പാരഡോക്സ്, വൺ ഓഫ് ദ പാരഡോക്സസ് ഇൻ ദ ബൈബിൾ. എന്താ, അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ എന്ന് പറയുന്ന പാരഡോക്സ്. അദൃശ്യനായ ദൈവത്തെ കാണാൻ പറ്റുമോ? എന്നാ ആരാ പറയുന്നത്, മോശ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു എന്നാ പറയുന്നത് അല്ലെ. ഇവിടെ പറയാണ് ജോയ് അൺസ്പീക്കബിൾ, പറഞ്ഞു തീരാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത അത്ര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം വലിയ സന്തോഷം ദൈവം എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ത്രീ ടെൻസസ്. ഒന്ന്, കഴിഞ്ഞ കാലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഴിഞ്ഞ ഉയർപ്പിൽ കഴിഞ്ഞു പോയതാണ് ഉയർപ്പ്. ആ ഉയർപ്പിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള പ്രത്യാശ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ്, രണ്ടാം വരവിനെ നോക്കിക്കൊണ്ടുള്ള വിശ്വാസം, കർത്താവായ യേശു ക്രിസ്തുവിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ സ്നേഹത്തിന്റെയും ആ ഡിവോഷനിൽ നിന്നും ഉടലെടുക്കുന്ന സ്നേഹം, ഇങ്ങനെ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കുറേ കൂടി ദൈവസന്നിധിയിൽ പ്രാഗല്ഭ്യമുള്ളതായി തീരും. കർത്താവിനെ പ്രസാദകരമുള്ള ഒരു ജീവിതമായിട്ട് നമുക്ക് നയിക്കാൻ സാധിക്കും. ഈ കഷ്ടങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനേക്കാൾ കർത്താവിനോട് കൂടുതലായിട്ട് അടുക്കുവാൻ തക്കണം ഒരു സ്പെഷ്യൽ സീസണായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വളരെ പ്രഷ്യസ് ആയിട്ടായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും